السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سهودرنا رسول الله صلى الله عليه وسلم ജീവചരിത്രം سيرة النبوية ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 79-ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരല്പം ഭാഗങ്ങളിലായിട്ട് ഉഹുദുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഭാഗത്തോടുകൂടെ ഉഹുദിൻ്റെ ചരിത്രം നമ്മൾ പൂർത്തിയാക്കി. ഇനി ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഉഹുദിൻ്റെ അനന്തരം ഹിജ്റ വർഷം 3-ൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, പ്രധാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതമായിട്ട് ബന്ധപ്പെട്ടതും, അതല്ലെങ്കിൽ ആ മദീനൻ സൊസൈറ്റിയിൽ അള്ളാഹു സുബ്ഹാന തആല പ്രധാനപ്പെട്ട ചില കൽപ്പനകൾ, ചില നിരോധനങ്ങൾ അള്ളാഹു സുബ്ഹാന തആല നൽകുന്നുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും മദീനൻ സീറ ആ യുദ്ധങ്ങളിൽ മാത്രമായിട്ട് പരിമിതപ്പെട്ടു പോകാറുണ്ട്. ബദർ, ഉഹുദ്, പിന്നീട് ഖന്ദക്ക് ആ രൂപത്തിലാണ്. യഥാർത്ഥത്തിൽ അതിനിടയിൽ അരങ്ങേറുന്ന നിരവധി ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. നമ്മൾ അതെല്ലാം അതടക്കമാണ് നമ്മുടെ സീറ മുന്നോട്ട് പോകുന്നത്. ഓർക്കുന്നുണ്ടാകും, ഉഹുദിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് സീറയുടെ 68-ാമത്തെ എപ്പിസോഡിൽ രണ്ട് വിവാഹങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ 69 മുതൽ ഉഹുദിലേക്ക് പ്രവേശിക്കാനുണ്ടായത്. അപ്പോൾ ആ രണ്ട് വിവാഹങ്ങൾ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം, രണ്ടാമതായിട്ട് റസൂലുള്ളാഹിൻ്റെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള വിവാഹം. അതായിരുന്നു ആ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചത്. പിന്നീട് ആ ദാമ്പത്യ ജീവിതങ്ങളിൽ എന്തുണ്ടായി, അത് മുതലാണ് ഈ ഒരു ഭാഗം നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി ആ ഒരു പോയിന്റിൽ വിവാഹം ചെയ്തു. ഓർക്കുക, പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽ നാലാമത്തെ ആയിട്ട് കടന്നു വരുന്നതാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആ ഓർഡറിൽ തന്നെ ഓർത്തു വെക്കുക. ആദ്യം ഖദീജ റളിയല്ലാഹു അൻഹ, രണ്ടാമതായിട്ട് സൗദ ബിൻത് ജമഅ റളിയല്ലാഹു അൻഹ, മൂന്നാമതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ, നാലാമതായിട്ട് ഹഫ്സ റളിയല്ലാഹു അൻഹ. അപ്പോൾ നിലവിൽ നാല് ഭാര്യമാരാണ് റസൂലുള്ളാഹിക്കുള്ളത്. ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ റസൂലുള്ളാഹിൻ്റെ ആ സ്നേഹം പിടിച്ചു പറ്റാനുള്ള വ്യഗ്രതയിൽ ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തേനുമായി ബന്ധപ്പെട്ട പ്രസിദ്ധ സംഭവം, അതേപോലെ തന്നെ മാരിയ റളിയല്ലാഹു അൻഹയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമെല്ലാം പരിശുദ്ധ ഖുർആൻ്റെ 66-ാമത്തെ അധ്യായം സൂറത്തു തഹ്രീമിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ, അതിൻ്റെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചില കാരണങ്ങളാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പോയിന്റിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചൊല്ലുന്നുണ്ട്, ഒരു ത്വലാഖ് ചൊല്ലുന്നുണ്ട്. ആ ഒരു സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം വിഷമിച്ചു. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹ ആ യുദ്ധ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ സമീപിച്ചു. സ്വഹീഹായിട്ടുള്ള ഹസനായിട്ടുള്ള ഒരു ഹദീസിൽ, തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, റാജ ഹഫ്സ ഫ ഇന്നഹ സവ്വാമത്തും ഖവ്വാമത്തും വ ഇന്നഹ സൗജതുക ഫിൽ ജന്ന. ഓ പ്രവാചകരെ, നിങ്ങൾ ഹഫ്സയെ റളിയല്ലാഹു അൻഹ നിങ്ങൾ തിരിച്ചെടുക്കുക. അവരങ്ങേയറ്റം നമസ്കരിക്കുന്ന അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നതായിട്ടുള്ളൊരു വനിതയാണ്. അവർ ഈ ലോകത്ത് മാത്രമല്ല, നാളെ മരണാനന്തര ജീവിതത്തിലും അവർ നിങ്ങളുടെ പത്നിയായിരിക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ തിരിച്ചെടുത്തു. പിന്നീടുള്ള കാലം റസൂലുള്ളാഹിൻ്റെ വഫാത്ത് വരെ വളരെ സ്നേഹത്തോടുകൂടെ തന്നെ ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയി. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പ്രധാനപ്പെട്ട റോളുകളിൽ ഹഫ്സ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നതായിട്ടെല്ലാം പിന്നീട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സൈഡ് പോയിൻ്റ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറ്റുള്ള എല്ലാ കാര്യങ്ങളിലെന്ന പോലെ ദാമ്പത്യ ജീവിതത്തിലും നമുക്കുള്ള റോൾ മോഡലാണ് ഉസ്വത്തുൻ ഹസന. റസൂലുള്ളാഹിൻ്റെ ആ വൈവാഹിക ജീവിതത്തിൽ എല്ലാത്തിനുള്ള ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ആ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹ് വിധവകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, കന്യകയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ ആ ദാമ്പത്യ ജീവിതം പരിശോധിക്കുന്ന സമയത്ത്, ഇപ്പോൾ ചിന്തിച്ച് നോക്കുക, അള്ളാഹു സുബ്ഹാന തആലക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത വളരെ സ്മൂത്തായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം റസൂലുള്ളാഹിക്ക് നൽകായിരുന്നു. പക്ഷേ ആ ഒരു ദാമ്പത്യ ജീവിതത്തിലും ചില ഇണക്കങ്ങളും പിണക്കങ്ങളെല്ലാം അവിടെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്കുള്ള മാതൃക എന്താണെന്ന് വെച്ചാൽ, ദാമ്പത്യ ജീവിതത്തിൽ അത്തരം ഇണക്കങ്ങളും പിണക്കങ്ങളെല്ലാം സ്വാഭാവികമാണ്, അത് നോർമലാണ്. അത്തരം സാഹചര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് ഡീൽ ചെയ്തത്, അവിടെയാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ മാതൃകയുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നുള്ളത് ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കരാറാണ്. മീസാഖിന് അലീല എന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാര്യ ഭർത്തൃ ദമ്പതികൾ അവർ സ്നേഹത്തോടുകൂടെ മരണം വരെ ജീവിക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള മാർഗദർശനങ്ങളാണ് ആ ശരീഅത്തിലുടനീളം കാണാൻ സാധിക്കുക. എന്നിരുന്നാലും ചില ആളുകളുടെയെങ്കിലും ജീവിതത്തിൽ ന്യായമായിട്ടുള്ള ചില കാരണങ്ങളാൽ ഒരു നിലക്കും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് വേർപിരിയാനുള്ളൊരു ഓപ്ഷൻ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുണ്ട്. തൊലാഖ് ആ വിവാഹമോചനത്തിനുള്ള ഒരു ഓപ്ഷൻ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു പോയിന്റിൽ എത്തുന്ന സമയത്ത് പരസ്പരം ഹൃദയങ്ങളകന്ന് ഒരാൾ മറ്റൊരാളുടെ തടവറയിൽ എന്ന പോലെ ശ്വാസം മുട്ടി ജീവിക്കേണ്ടതില്ല, നല്ല രൂപത്തിൽ അവർക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. അത്തരത്തിലൊരു ഫൈനൽ എക്സിറ്റ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുണ്ട്. ഉദാഹരണം പറയാനുണ്ട്, ഇപ്പോൾ നമ്മൾ ആ ഫ്ലൈറ്റിലെല്ലാം യാത്ര പോകുന്ന സമയത്ത് തുടക്കത്തിൽ അവർ ആ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ എല്ലാം നൽകി ഒരു എമർജൻസി എക്സിറ്റ് അവർ കാണിച്ചു തരാറുണ്ട്. ആ യാത്രയിലുടനീളം ടെർബുലൻസ് എല്ലാം ഉണ്ടാകും, അതേ രൂപത്തിൽ തന്നെയാണ് വൈവാഹിക ജീവിതവും. ഇൻകേസ് എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിലൂടെ മാത്രം സമാനമായിട്ട് വിവാഹ ജീവിതത്തിൽ ഒരു നിലക്കും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നുള്ള ആ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് നല്ല രൂപത്തിൽ അവർക്ക് പിരിയാവുന്നതാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അതിനെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു മുഴുനീള അധ്യായം തന്നെ സൂറത്തു ത്വലാഖ് 65-ാമത്തെ അധ്യായം, ആ സൂറത്തിലും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കൽപ്പനകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുന്നത്തിൽ നൽകുന്നുണ്ട്. അത് മറ്റൊരു വലിയ വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം, നമ്മളിൽപ്പെട്ട ചില ആളുകൾക്കെങ്കിലും ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാം ആ ദാമ്പത്യ ജീവിതത്തിൽ ആ വർക്കത്തും സ്നേഹവും ഒരുമയെല്ലാം മരണം വരെ നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു ആമീൻ. അത്തരം ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം മറ്റൊരു കണ്ണിലാണ് അത്തരം ആളുകളെ കാണാറുള്ളത്. ഒരു നിലക്കും ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന് വന്നാൽ രണ്ടാളും സ്വതന്ത്ര സൃഷ്ടികളാണ്, അവർക്ക് പിരിയാനുള്ളൊരു ഓപ്ഷൻ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുണ്ട്. അത് പുരുഷന് മാത്രമല്ല, തിരിച്ചു പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, സ്ത്രീക്കും അതിനുള്ള അനുമതി അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുണ്ട്. ഖുലഉ നമ്മുടെ ശരീഅത്തിൽ അല്ലെങ്കിൽ ഫിഖ്ഹിൽ ഖുലഉ എന്നുള്ള അനുമതിയുണ്ട്. സ്ത്രീക്ക് വന്നിട്ട് ഈ ത്വലാഖ് ആവശ്യപ്പെടാം. റസൂലുള്ളാഹിൻ്റെ കാലത്ത് തന്നെ സുഹൈൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസിൽ സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ വന്ന് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ടോ, പ്രവാചകരെ, ആ സാബിത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചോ ദീനിനെ സംബന്ധിച്ചോ ഒന്നും എനിക്ക് പരാതിയില്ല, മറ്റു ചില കാരണങ്ങളാൽ അവർ ത്വലാഖ് ആവശ്യപ്പെടുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് മഹർ തിരിച്ചു കൊടുത്ത് ആ ബന്ധം റസൂലുള്ളാഹി വേർപ്പെടുത്തുന്നതായിട്ടെല്ലാം സുഹൈയായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അപ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരേ രൂപത്തിൽ അതിനുള്ള അനുമതി നൽകി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളെ നമ്മുടെ സമൂഹം മറ്റൊരു രൂപത്തിലാണ് കാണാറുള്ളത്. അയാൾ മതനിഷ്ഠയുള്ള ആളാണെങ്കിൽ ആ ഒരു പ്രവൃത്തി അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അയാൾ മോശക്കാരനെ ആ രൂപത്തിലെല്ലാം ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതേ രൂപത്തിൽ നിരവധി സ്വഹാബികൾക്കിടയിൽ എത്രത്തോളം എന്ന് വെച്ചാൽ അശറ മുബശ്രീനിൽ കടന്നു വരുന്ന സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രത്തിലെല്ലാം സമാനമായിട്ടുള്ള അനുഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ചില സമയത്ത് അത് അനിവാര്യമായിട്ട് വരാം, അത്തരം ആളുകൾ അത് കാരണം മോശക്കാരാകുന്നില്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്സാർ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവാണ്. പിന്നീട് രണ്ടാമതായിട്ട് ആ ഒരു സമയത്തുണ്ടായ വലിയൊരു സന്തോഷം, അതേ വർഷം ഹിജ്റ വർഷം 3 റമദാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പേരക്കുട്ടി ജനിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ രണ്ടാമത്തെ വിവാഹം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വിവാഹത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്. അപ്പോൾ പേരക്കുട്ടികൾ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്കറിയാം, നമ്മൾ ജീവിതത്തിൻ്റെ ആ ജീവിതയാത്രയുടെ അതിൽ ഓരോ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിലൊന്നാണ്.